വിവരിക്കുന്ന അൽഉർജൂസത്തുൽ മിഇയ എന്ന ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കവിതയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ അവസാനം നമ്മൾ കേട്ട വരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക.
بسم الله الرحمن الرحيم ثم على سودة أمضى عقدا في رمضان ثم كان بعدا عقد ابنة الصديق في شوال وبعد خمسين وعام تالي أسدي به والصلوات فرضت خمسا بخمسين كما قد حفظت.
رسول الله صلى الله عليه وسلم يقول ജീവിതത്തിലെ സുപ്രധാനമായ മൂന്ന് സംഭവങ്ങളാണ് ഈ കേട്ട വരികളിൽ ഉള്ളത്. ഒന്ന്, സൗദ ബിൻത് ജമഅ റളിയല്ലാഹു അൻഹുമായുള്ള റളിയല്ലാഹു അൻഹ അവരുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. രണ്ടാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹമാണ്. മൂന്നാമത്തേത് ഇസ്റാഉം മിഅ്റാജുമാണ്. ഇതിൽ സൗദ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തെക്കുറിച്ചാണ് ഇനി വിശദീകരിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വതആല അവിടുത്തെ ഭാര്യമാരായി അവിടുന്ന് വഫാത്താകുമ്പോൾ ഒൻപത് പേർ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു റബ്ബ് നിശ്ചയിച്ചത്. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ രണ്ടുപേർ വഫാത്തായിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ, അതുപോലെ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇങ്ങനെ അവിടുത്തെ ഇണകളെ ഇത്രയും പേരെ നിശ്ചയിച്ചതിന് പിന്നിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. അതിന്റെ പിന്നിൽ പല യുക്തികളുണ്ട്. അത് പണ്ഡിതന്മാർ പ്രധാനമായും 10 ഹിക്മത്തുകൾ അവർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഇണകളായി ഇത്ര പേരെ അള്ളാഹു നിശ്ചയിച്ചത് എന്നതിന്? ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറമേക്ക് ആളുകൾ കാണാത്ത, പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവിടുത്തെ രഹസ്യ ജീവിതം, നബിയുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ, അത് മനസ്സിലാക്കാനും അത് ഈ ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കാനും സാധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടകത്തുള്ള കാര്യം അത് എങ്ങനെയായിരുന്നു എന്ന് അറിയുന്ന ആളുകളുടെ എണ്ണം നബിയുടെ ഈ ഭാര്യമാരിലൂടെ വർദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഹിക്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതത്തിൽ നബി എങ്ങനെയായിരുന്നു എന്ന് അറിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക. എന്തുകൊണ്ടാണത്? കാരണം മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, നബി ഒരു സാഹിറാണ്, ജ്യോത്സ്യനാണ്, മരണക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാഹിനാണ്, ജ്യോത്സ്യനാണ്, സാഹിറാണ്, മരണക്കാരനാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു, വലഅയാദു ബില്ലാഹ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അവിടുത്തെ വീട്ടിലകത്തുള്ള ജീവിതം ഒരു സാഹിറിന്റെ ജീവിതമല്ല, ഒരു മരണക്കാരന്റെ ജീവിതമോ ഒരു ജ്യോത്സ്യന്റെ ജീവിതമോ ഒന്നുമല്ല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മനസ്സിലാക്കുകയാണ്. ഒന്നും രണ്ടും പേരല്ല, ഇത്രയും അധികം പേർ. അവരുടെ ആ ആരോപണം തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സാഹിറോ ഒരു മരണക്കാരനോ ജ്യോത്സ്യനോ അല്ല എന്ന് നബിയുടെ ജീവിതം, നബിയുടെ വീട്ടിലകത്തുള്ള ജീവിതം കണ്ട ഇത്രയുമധികം പേർ, ഇത്രയുമധികം ഭാര്യമാർ അവരുടെ സാക്ഷ്യത്തിലൂടെ അവരുടെ വാദം തകരുന്നു. ഇതാണ് ഒന്നാമത്തെ ഹിക്മത്ത്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വൈവാഹിക ബന്ധം, അത് അറബ് ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അത് അഭിമാനിക്കാവുന്ന, അവരുടെ കീർത്തി വർദ്ധിക്കുന്ന കാര്യമാണ്. അവർക്കത് ഷറഫാണ്, അവർക്കത് സൽപേരാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യ ഉണ്ടായിട്ടുണ്ട് എന്ന്, നബിയുമായുള്ള മുസാഹറ, നബിയുമായുള്ള വൈവാഹിക ബന്ധം അവരുടെ അഭിമാനകരമായ കാര്യമാണ്, അത് അവരിൽ പലർക്കും ലഭിക്കുക എന്ന ഹിക്മത്ത് ഇതിന്റെ പിന്നിലുണ്ട്. മൂന്നാമത്തെ ഹിക്മത്ത്, ഈ ബന്ധങ്ങളിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രങ്ങളെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചു, അവർക്ക് ഇസ്ലാമിനോട് അടുപ്പമുണ്ടായി. ഇസ്ലാമിനോട് അവരുടെ മനസ്സ് ഇണങ്ങുവാൻ, കുഫറിൽ നിന്ന് ഇത്രയും ഗോത്രങ്ങൾ അകലുവാൻ അത് കാരണമായിട്ടുണ്ട്. ഇത്രയും ഗോത്രങ്ങൾ അകലുക അകലാൻ അത് കാരണമായിട്ടുണ്ട്. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോൾ എന്താണ് മുസ്ലിമീങ്ങൾ ചെയ്തത്? ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരായ ആ ഗോത്രം അവരെ മുസ്ലിമീങ്ങൾ ബന്ദികളാക്കി പിടിച്ചതായിരുന്നു. അടിമകളായിരുന്നു അവർ. അള്ളാഹുവിന്റെ റസൂൽ ആ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു എന്നറിഞ്ഞതോടെ മുസ്ലിമീങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ ബന്ധുക്കളെയാണോ നമ്മൾ തടവുകരായി അല്ലെങ്കിൽ അടിമകളായി വെക്കുന്നത് എന്ന് പറയുകയും അവരെ മുഴുവൻ മുസ്ലിമീങ്ങൾ മോചിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ ഗോത്രത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം എത്ര വലുതായിരിക്കും. ഇസ്ലാമിനോട് അത് മുഖേന അവർക്ക് വരുന്ന അടുപ്പവും ഇണക്കവും എത്ര വലുതായിരിക്കും. നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വൈവാഹിക ബന്ധങ്ങളിലൂടെ ഇത്രയും അധികം വരുന്ന ഭാര്യമാരിലൂടെ നബിയുടെ തക്ലീഫ് വർദ്ധിക്കുകയാണ്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ആ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിനനുസരിച്ച് നബിയുടെ അജറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അള്ളാഹുവിന്റെ പ്രതിഫലമാണ് വർദ്ധിക്കുന്നത്. അവിടെ അത്ഭുതകരമായ ഒരു കാര്യം, സ്ത്രീകൾ എന്തു പറയുന്നത് പൊതുവെ മനുഷ്യർക്ക് പ്രിയമുണ്ടാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള മഹബ്ബത്ത്, അവരോടുള്ള സ്നേഹം അതൊരിക്കലും റബ്ബിന് ചെയ്യുന്ന ഇബാദത്തിന് തടസ്സമായില്ല. റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് തടസ്സമായില്ലെന്ന് മാത്രമല്ല, നബിയുടെ ഇബാദത്ത് അത് മുഖേന വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന നന്മകളും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് ലഭിക്കുന്ന ഖൈറുകളും കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബിന്റെ അരികിൽ ശ്രേഷ്ഠത ലഭിക്കുകയാണ്. അവരുടെ ഹിദായത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വൈവാഹിക ബന്ധങ്ങൾ കാരണമാകുന്നു. അഞ്ചാമത്തേത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വഴിക്കുള്ള, ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ കേവലം ഒരു ആണും പെണ്ണും തമ്മിൽ മാത്രമുള്ള ബന്ധമാണോ അത്? അല്ല, അത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് മുഖേന നമ്മുടെ അടുപ്പക്കാരായി മാറുകയാണ്. ആര്? ആ സ്ത്രീയുടെ പിതാവ്, പിതാവിന്റെ പിതാവുണ്ടെങ്കിൽ അങ്ങനെ, ആങ്ങളെ ഉണ്ടെങ്കിൽ അങ്ങനെ, അവർക്ക് നേരത്തെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയെ പിന്തുണക്കാനും സഹായിക്കാനുമുള്ള ആളുകൾ അത് മുഖേന വർദ്ധിക്കുകയാണ്. അത് മുഖേന നബിക്ക് അവിടുത്തെ ശത്രുക്കളെ, റസൂൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ തടുക്കാൻ, അവരെ പ്രതിരോധിക്കാൻ അംഗബലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വർദ്ധിക്കുകയാണ്. ആറാമത്തെ കാര്യം, പുറത്തുള്ള പുരുഷന്മാർക്ക് ഒരിക്കലും ഈ ഉമ്മത്തിന് എത്തിച്ചു തരാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇതും ഒന്നാമത് പറഞ്ഞു, നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്, മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ള നബിയെക്കുറിച്ചുള്ള സാഹിറാണെന്നും ജ്യോത്സ്യനാണെന്നും മറ്റുമുള്ള ആരോപണം അത് ശരിയല്ല എന്ന് ഇത്രയധികം നബിയുടെ ഭാര്യമാർ മനസ്സിലാക്കിയാണ്. അതോടെ അത് പരസ്യമാവുകയാണ്. ആറാമത്തത്, പുരുഷന്മാർക്ക് ഒരിക്കലും അറിയാൻ സാധിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, അവിടുത്തെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലകത്ത് ചെയ്തിരുന്ന സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാനും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഭാര്യമാർക്ക് സാധിച്ചു, അവർ മുഖേന സാധിച്ചു എന്നതാണ്. ഏഴാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠമായ, തുല്യതയില്ലാത്ത, ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്, നബിയുടെ പെരുമാറ്റത്തിന് അതിനുള്ള സാക്ഷികളാണ് നബിയുടെ ഭാര്യമാർ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരൊക്കെയുണ്ട്? നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ, നബിയുടെ കൂട്ടുകാരന്റെ മകളുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു കാലത്ത് നബിയുടെ കടുത്ത ശത്രുവായിരുന്ന, ഇസ്ലാമിന്റെ എതിരാളികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ മകളുണ്ട്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. യഹൂദരായിരുന്ന ഹുയൈ എന്ന യഹൂദികളുടെ നേതാവിന്റെ മകളുണ്ട് സഫിയ റളിയല്ലാഹു അൻഹ. സഫിയയുടെ ആദ്യത്തെ ഭർത്താവ് യഹൂദിയായിരുന്നു, ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരിലുണ്ട്. എന്നാൽ അവർക്ക് എല്ലാവരെക്കാളും അവർക്ക് ഏറ്റവും പ്രിയമുണ്ടാകേണ്ടിയിരുന്ന അവരുടെ അടുത്ത ബന്ധുക്കളെക്കാൾ അവർക്ക് സ്നേഹം, അവർക്ക് പ്രിയം അള്ളാഹുവിന്റെ റസൂലിനോടാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത മനോഹരമായ നബിയുടെ സ്വഭാവവും പെരുമാറ്റവും കൊണ്ടാണ് ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിലൂടെ വെളിവാകുന്നു. നബിയുടെ സ്വഭാവം എങ്ങാനും മോശമായിരുന്നുവെങ്കിൽ അവരെന്നെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വെറുക്കുമായിരുന്നില്ലേ? എന്നാൽ അങ്ങനെ സംഭവിച്ച പോലെ അയ്യാദു ബില്ലാ ഒരിക്കലുമില്ല. മറിച്ച് അവർക്ക് ഏറ്റവും പ്രിയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എട്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ, അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കിയ ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം ഈ വൈവാഹിക ബന്ധത്തിൽ നമുക്ക് കാണാം. എന്താണത്? സഹോദരങ്ങളെ, കുറഞ്ഞ ഭക്ഷണം, കുറഞ്ഞ ആഹാരം എന്നത് പൊതുവെ മനുഷ്യന്റെ ലൈംഗിക മോഹത്തെ ചുരുക്കിക്കളയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന് സാധിക്കാത്ത യുവാക്കളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. യമഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകും അൽബാഅത ഫലിയതസവ്വജ്. യുവാക്കളെ, നിങ്ങൾ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യുക. ഫഇന്നഹ അഗദ്ദു ലിൽബസർ വഹ്സനു ലിൽഫർജ്. അതാണ് കണ്ണുകൾ താഴ്ത്താനും ലൈംഗികാവയവത്തെ സംരക്ഷിക്കാനും അത് മുഖേനയാണ് സാധിക്കുക. അത് മുഖേന സാധിക്കും. ആർക്കെങ്കിലും അത് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. നോമ്പ് അവന് അതിൽ നിന്ന് ഒരു സംരക്ഷണമേകും, ഒരു തടസ്സമേകും. എന്തുകൊണ്ടാണത്? നോമ്പിലൂടെ പിശാചിന് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തോടുകൂടെ സഞ്ചരിക്കാനുള്ള അവന്റെ വഴി ഇടുങ്ങുന്നതാണ്. ഭക്ഷണം കുറയുമ്പോൾ, ആഹാരം കുറയുമ്പോൾ ഒരുവന്റെ ശഹവത്ത്, ഒരുവന്റെ ലൈംഗിക മോഹം അത് കുറയും. ഇതാണ് സാധാരണ ആളുകൾക്കുണ്ടാവുക. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്ഥിതി എന്താ? നബിയുടെ പാനീയത്തിന്റെ സ്ഥിതി എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹാരത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളതുപോലെ, മാസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോകും. ഹിലാൽ കാണും, അടുത്ത മാസത്തിന്റെ ഹിലാൽ ചന്ദ്രൻ കാണും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടുണ്ടാവുകയില്ല. അത്രയും ഭക്ഷണവും അതുപോലെ ആഹാരവും കുറഞ്ഞ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നബി ആകട്ടെ ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു. നബിക്ക് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഉള്ള നമുക്കത് ചെയ്യുക എന്നത് നല്ലതല്ല. വിസാൽ എന്ന് പറയുന്നത്, അതായത് നോമ്പ് മഗ്രിബിന്റെ നേരത്ത് മുറിക്കാതിരിക്കുക, എന്നിട്ട് ആ നോമ്പ് തുടർച്ചയായി ചെയ്യുക, അടുത്ത അത്താഴത്തിന്റെ നേരത്ത് മാത്രം ഭക്ഷണം കഴിക്കുക പോലെയുള്ള വിസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതല്ല അവർക്ക് ഖൈർ. മഗ്രിബിന്റെ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതോടെ വേഗം നോമ്പ് മുറിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുത്തിരുന്നു. നബിയുടെ നോമ്പ് അത് ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ നബിയുടെ ഭാര്യമാരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ ബന്ധം, അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് തടസ്സമായിട്ടില്ല, അതിൽ കുറവ് വരുത്തിയിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഴുവൻ ഭാര്യമാരുടെ അരികിലേക്കും ചെന്നതായി, അവരുമായി ബന്ധപ്പെട്ടതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ എന്നോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അനസിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് ശക്തി ഉണ്ടാകുമോ, അതിന് ശേഷി ഉണ്ടാകുമോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ പറയാറുണ്ട് അല്ലാഹുവിന്റെ റസൂലിന് 30 പേരുടെ ശക്തി ഉണ്ട് എന്ന്. ഇത് ചില ആളുകൾക്ക് നേരായ വണ്ണം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഹദീസുകൾ അവർക്ക് അതിന്റെ വിപരീതാർത്ഥത്തിലാണ് അവർ മനസ്സിലാക്കുക. അങ്ങനെയല്ല സഹോദരങ്ങൾ, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയാണ്, അല്ലാഹു നൽകിയ ഫദ്ലാണ്. അല്ലാഹുവിന്റെ മുൻകഴിഞ്ഞ നബിമാരിൽ പലരെയും കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്, സുലൈമാൻ അലൈഹി സ്സലാമിനെ കുറിച്ച് വന്നിട്ടുണ്ട്. കാരണം സ്ത്രീകളോടുള്ള പുരുഷന്റെ ആ രൂപത്തിലുള്ള ആഗ്രഹം അത് ഹറാമിലേക്ക് പോകുന്നില്ലെങ്കിൽ, ഹലാലിലൂടെയാണത് നിറവേറുന്നതെങ്കിൽ അത് ആ പുരുഷന്റെ പൗരുഷമാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ അവനിലുള്ള ഖൈറാണത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബ വന്നിസ വജുഅലത് ഖുറത്തു ഐനി ഫിസ് സലാഹ്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് തീബിനോടും അഥവാ സുഗന്ധത്തോടും സ്ത്രീകളോടും പ്രിയം നൽകപ്പെട്ടിരിക്കുന്നു, എന്നാൽ എന്റെ കൺകുളിർമ അത് നിസ്കാരത്തിലാകുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എതിർലിംഗത്തിൽപ്പെട്ട സ്ത്രീകളോട് അവന് സ്നേഹം തോന്നുക, അവന് ചായ്വ് തോന്നുക, ഹറാമിലേക്കത് പോകാത്തിടത്തോളം, അതാണല്ലോ വിവാഹത്തിലേക്ക് നയിക്കുന്നത് അല്ലേ? ഒരു പുരുഷന് പെണ്ണുങ്ങളോട് യാതൊരു താല്പര്യമില്ല, എങ്കിൽ അവൻ വിവാഹം കഴിക്കും ഇല്ലല്ലോ. വിവാഹത്തിലേക്ക് നയിക്കുന്നത്, ഈ ഉമ്മത്തിന്റെ വർദ്ധനവിലേക്ക് നയിക്കുന്നത് ഖൈറായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ വദൂദ് അൽ വലൂദ് ഫഇന്നി മുകാസിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. ധാരാളം നന്നായി സ്നേഹിക്കുന്ന ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക, നിങ്ങളുടെ എണ്ണ പെരുപ്പത്തിൽ ഞാൻ നാളെ പരലോകത്ത് അഭിമാനം കൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് നടക്കുക? ഒരാൾക്ക് പെണ്ണിനോട് താല്പര്യം ഇല്ലെങ്കിൽ, സഹോദരങ്ങളെ, പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക, ഹലാൽ ആയ വഴിയിൽ മാത്രം അവന് ആഗ്രഹം പൂർത്തീകരിക്കുക, ഹറാമായ വഴിയിലേക്ക് അവൻ പോകാതിരിക്കുക എങ്കിൽ അവന് സ്ത്രീകളോടുള്ള താല്പര്യം എന്നത് അവന്റെ മേന്മയാണ്, അവന്റെ പൗരുഷത്തെയാണ് അറിയിക്കുന്നത്. ഈ പൗരുഷം, ഈ റുജൂലത്ത് ഏറ്റവും നന്നായി ഉണ്ടായിരുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ നബിമാർക്കാണ് അലൈഹിം സ്വലാത്തു വസ്സലാം. മാത്രമല്ല ഒരുവന്റെ ലൈംഗിക മോഹം, ഒരുവന്റെ അവന്റെ ഇണയുമായുള്ള ലൈംഗിക ബന്ധം, അത് ഏറ്റവും നന്നായി തീരുന്നതും ഏറ്റവും മനോഹരമായി തീരുന്നതും അവനവന്റെ കണ്ണുകളെ അവന്റെ അവയവങ്ങളെ ഹറാമിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്തിയാലാണ്. അതേസമയം കണ്ട അവന് നോക്കാൻ പാടില്ലാത്തവരൊക്കെ നോക്കി നടക്കുന്ന, അവന് സംസാരിക്കാൻ പാടില്ലാത്തവരോടൊക്കെ കൊഞ്ചിക്കഴിഞ്ഞ് സംസാരിക്കുന്ന, സ്ത്രീകളെ അന്യരെ സ്പർശിക്കുന്ന, അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന, അങ്ങനെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഹലാലായ ബന്ധത്തിൽ അവർക്ക് യാതൊരു രുചിയും ഒരു ആസ്വാദനവും അവർക്കതിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതേസമയം ഇഫ്ഫത്ത് പാലിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, തന്റെ ലൈംഗിക ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഹലാലിൽ അവൻ അള്ളാഹു മധുരം നൽകും. അതിൽ അള്ളാഹു അവന് ഏറ്റവും നല്ല അനുഭവം അള്ളാഹു നൽകും. ഇതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. തന്റെ എതിർ ലിംഗത്തിൽപ്പെട്ട സ്ത്രീകളോടുള്ള ഈ രൂപത്തിലുള്ള ചായവും സ്നേഹവും പുരുഷന് ഖൈറാണ്. അതേസമയം ഒരുവൻ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളമാണ്, ഒരുവൻ നശിച്ചു എന്നതിന്റെ അടയാളമാണ്, അവൻ അങ്ങേറ്റം ഭാഗ്യം കെട്ടവനാണ് എന്നതിന്റെ അടയാളമാണ്, അവന് സ്വന്തം ലിംഗത്തിൽ പെട്ടവനോട് ഈ താല്പര്യം തോന്നുക, സ്വവർഗരതിയോട് ഒരുവന് താല്പര്യം തോന്നുക എന്നത് അള്ളാഹു അവനെ കൈവിട്ടതിന്റെ അടയാളമാണ്. അവൻ അങ്ങേയറ്റം ഭാഗ്യം കെട്ടവനാണ്, അവന്റെ മുന്നിൽ സൗഭാഗ്യത്തിന്റെ വഴികൾ അടഞ്ഞുപോയിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ നബിമാർ നേരെ തിരിച്ചാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിലെ ഒരു അത്ഭുതമാണ്, ഒരു മുഅ്ജിസത്താണ്. അഥവാ അവിടുത്തെ ഭക്ഷണം കുറവായിരുന്നു, അവിടുന്ന് ധാരാളമായി നോമ്പെടുക്കുമായിരുന്നു, എന്നിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഇണകളുമായി അവരുമായുള്ള ബന്ധം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബന്ധം അത് ധാരാളമായി സംഭവിച്ചിരുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. നേരായ ബുദ്ധിയുള്ള ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് നന്നായി മനസ്സിലാവും, തളതിരിഞ്ഞവർക്ക് മനസ്സിലാവുകയില്ല. വൃത്തികേടുകൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയവർക്ക് അത് മനസ്സിലാകണമെന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ എട്ടാമത്തെ കാര്യം. ഒൻപതാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അധികം സ്ത്രീകൾക്ക് നബിയിലൂടെ അവർക്ക് ചാരിത്ര ശുദ്ധി, ലൈംഗിക വിശുദ്ധി ലഭിക്കുകയാണ്, ഹറാമുകളിലേക്ക് പോകാതിരിക്കുക എന്നത് ഒരാൾക്ക് സാധിക്കുക ഏതിലൂടെയാണ്? ഹലാലായ ബന്ധത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത്രയും സ്ത്രീകൾക്ക് അത് സാധിച്ചു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന ഖൈറാണ്. പത്താമത്തെ കാര്യം, അവരുടെ ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറവേറ്റി. അവരോടുള്ള ബാധ്യത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറവേറ്റി. അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും അവരുടെ വസ്ത്രവും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തത്തിലാണ്. അവിടുന്ന് ഏറ്റവും ഭംഗിയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിറവേറ്റിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിൻ അവിടുന്ന് ജീവിതവിഭവങ്ങൾ അത് എല്ലാ നിലക്കും ആസ്വദിച്ച് ജീവിക്കുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം. അവിടുന്ന് പലതിലും കുറഞ്ഞ അളവ് കൊണ്ട് മതിയാക്കിയിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അവിടുത്തെ ഭാര്യമാർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിച്ചത്. ഈ പത്ത് കാര്യങ്ങൾ പ്രധാനമായും പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾക്ക് ഇത്രയും വിവാഹങ്ങൾക്കുള്ള കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് നടന്ന സുപ്രധാനമായ കാര്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം. നിക്കാഹ് അവിടെ മക്കയിൽ വെച്ച് നടന്നിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വീടുകൂടിയത്, നബി അവരുമായി ഒരുമിച്ച് താമസിക്കാൻ ആരംഭിച്ചത് അത് മദീനയിൽ എത്തിയതിന് ശേഷമായിരുന്നു. അത് മദീനയിൽ എത്തിയതിന് ശേഷമായിരുന്നു. നോക്കൂ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ബിക്റായിട്ടുള്ളത്, അഥവാ കന്യകയായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വിവാഹിതരായിരുന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത കന്യക. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ വഹിയ ബിന്തു സിത്തി സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം, നമ്മുടെ ഉമ്മയുടെ പ്രായം 6 വയസ്സായിരുന്നു. വബന ബിഹ വഹിയ ബിന്തു തിസ്ഇ സിനീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വീടുകൂടുമ്പോൾ, അവരുമായി താമസം ആരംഭിക്കുമ്പോൾ അവരുടെ പ്രായം 9 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9 വർഷം അവർ കഴിച്ചുകൂട്ടി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നമ്മുടെ ഉമ്മയുടെ പ്രായം 18 വയസ്സായിരുന്നു. റളിയല്ലാഹു അൻഹ വഅർദാഹ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹത്തെ കുറിച്ച് ഈ കാലത്ത് മതനിഷേധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും അവർ ധാരാളം ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്കിടയിൽ പടച്ചുവിടുന്നത് കാണാം. അതിൽ അവർക്കുള്ള ഉദ്ദേശം ഒന്ന്, മുസ്ലിമീങ്ങളെ അവരുടെ ദീനിനെ കുറിച്ച് സംശയമുള്ളവരാക്കി തീർക്കുക, അല്ലെങ്കിൽ അപകർഷതാബോധമുള്ളവരാക്കി തീർക്കുക. രണ്ടാമത്തെ ഉദ്ദേശം, അതാണ് അവരുടെ കാര്യമായ പേടി. എന്താണത്? അവരുടെ കൗമിൽ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് തടയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ചരിത്രത്തെ വികലമാക്കുക, അങ്ങനെ നബിയോട് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ഒരു നിലക്കുള്ള അപകർഷതാബോധവും വേണ്ടതില്ലാത്ത, ഒരു നിലക്കും അവർക്ക് താണുകൊടുക്കേണ്ട ആവശ്യമില്ലാത്ത, അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് മുസ്ലിമീങ്ങൾക്ക് നിലകൊള്ളാവുന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങൾ, ഏത് കാര്യമാകട്ടെ, അത് ഏതാകട്ടെ. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പ്രധാനമായും ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ അറിവിന്റെ പരിമിതി അനുസരിച്ച്, നമ്മുടെ കഴിവിന്റെ പരിമിതി അത് അനുസരിച്ച് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മളത് വിശദീകരിക്കട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹം, അതിൽ ഈ ആളുകൾ പറയുന്ന എന്ത് പ്രശ്നമാണ് ഉള്ളത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹത്തിലോ അവിടുത്തെ ഏത് വിവാഹത്തിലോ ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നടപടിയിലോ യാതൊരു ഷർറുമില്ല, മറിച്ചത് മുഴുവൻ ഖൈറാൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, താങ്കൾ ഏറ്റവും നല്ല ഖുലുഖിലാണ്. അവിടുത്തെ സ്വഭാവവും നബിയുടെ നടപടികളും ഏറ്റവും മഹത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ള ഒരാൾക്കും വിമർശിക്കാവുന്ന യാതൊരു കാര്യവുമില്ല. ഒന്നാമതായി മനസ്സിലാക്കുക, ഇത് അള്ളാഹു ശറഅഅക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا أولئك هم المفلحون. مؤمنين قال الله لكم رسول لكم അവർക്ക് ഇടയിലുണ്ടായ പ്രശ്നത്തിൽ വിധി കൽപ്പിക്കാൻ വിളിക്കപ്പെട്ടാൽ അവരുടെ വാക്ക് സമയന വാത്താണ്, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ്. അള്ളാഹു ശരിയെന്ന് പറഞ്ഞതാണ് ശരി, അള്ളാഹു നന്മയെന്ന് പറഞ്ഞതാണ് നന്മ, അള്ളാഹു തിന്മയെന്ന് പറഞ്ഞതാണ് തിന്മ. അള്ളാഹു ആണ് അവന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവാഹം നിശ്ചയിച്ചു കൊടുത്തത്. അതിൽ തന്നെ മുസ്ലിമിന് അതോടെ തന്നെ അവന്റെ എല്ലാ ആശയക്കുഴപ്പവും നീങ്ങുന്നു. അതിന്റെ പിന്നിലുള്ള യുക്തിയും അതിന്റെ പിന്നിലുള്ള ഹിക്മത്തും അവർ മനസ്സിലായാലും ശരി, ഇല്ലെങ്കിലും ശരി, മനസ്സിലായാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ യാതൊരു പുഴുക്കുത്തുമില്ല, ഒരു ഷർറുമില്ല. എന്താണ് ഇസ്ലാമിലെ ഈ വിഷയത്തിലെ വിധി? പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരാധുനിക മാനദണ്ഡങ്ങൾ വെച്ച്, കാലത്തിനനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ച് ഒരു കാര്യം അനീതി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അത് കേട്ട് ചൂളിപ്പോവുകയാണ്. അവർ വിചാരിക്കുന്നു, കണ്ടോ അതെങ്ങനെ ശരിയാകും, അതെങ്ങനെ നീതിയാകും, എന്നിട്ട് അവർ പിന്നെ അതിനെ വളച്ചൊടിക്കാൻ, ഇസ്ലാമിലെ ഈ സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇസ്ലാമിലെ വിധി എന്താണ് വിഷയത്തിൽ? ഒരു പിതാവിന് തന്റെ മകളെ, ആ മകൾ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഇന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, അതിൽ ആ കുട്ടിക്ക് വലിയ ഖൈറുണ്ടാകും, അതിൽ വലിയ നന്മയുണ്ടാകും എന്ന് കണ്ടാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം, അതിന് അനുവാദമുണ്ട് എന്നതാണ് ഇസ്ലാമിലെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായൊരു നിയമമല്ല അത്, മറിച്ച് ഈ ഉമ്മത്തിലെ എല്ലാവർക്കും ബാധകമായ നിയമമാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സായ, നബിക്ക് പ്രത്യേകമായൊരു, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായൊരു കാര്യമാണ് എന്ന അഭിപ്രായമുള്ളൂ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അത് മുസ്ലിമീങ്ങൾക്ക് ആകെയുള്ള ഒരു വിധിയാണ് എന്നതാണ്. അല്ലാഹു അലം അതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ എന്നാൽ വിവാഹം അങ്ങനെയാകാം. എന്നാൽ അങ്ങനെയുള്ള ഭാര്യയുമായി ഒരാളുടെ ശാരീരിക ബന്ധം, അത് തന്റെ ഇണക്ക് അത് സാധിക്കുമെങ്കിൽ, അതിനുള്ള ശേഷിയുണ്ടെങ്കിൽ, അതിനുള്ള വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ. ശരിക്കും മനസ്സിലാക്കുക, വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളുടെ കാര്യത്തിൽ അതാണ് ഖൈർ എങ്കിൽ എന്ന് അയാൾക്ക് തോന്നിയാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് ആകാം. പക്ഷേ ഭർത്താവ് അവളുമായി കൂടി താമസിക്കുന്നത്, അവളുമായി ബന്ധപ്പെടുന്നത്, അവൾക്ക് അതിനുള്ള വളർച്ച എത്തിയാൽ മാത്രമേ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിലെ നിയമം. ഇതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിലെ നിയമം ഇതാ. അങ്ങനെ ചെയ്യേണ്ടുന്ന ചില സന്ദർഭങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭം വന്നാൽ അത് ചെയ്യാം. എന്നാൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയെത്തിയാൽ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, പ്രായപൂർത്തിയെത്തിയാൽ പിന്നീട് അവളെ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അവളുടെ പിതാവിന് അല്ലെങ്കിൽ ആരാണ് അവളുടെ വലിയ അവളുടെ രക്ഷാധികാരി, അയാൾ അവളുടെ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നിയമം അതാണ്. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലുള്ള നിയമം അതാണ്. ശരിക്കും മനസ്സിലാക്കുക. ഇതിന്റെ മറ്റൊരു വശം, ഇത് ഇസ്ലാമിൽ നിർബന്ധമായ ഈ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമല്ല. എന്നുമാത്രമല്ല ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹൈറാവുക അവളുടെ പ്രായത്തിനോട് യോജിച്ച ഒരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താലാണ്. മനസ്സിലായില്ലേ? അവളുടെ പ്രായവുമായി യോജിക്കുന്ന വലിയ പ്രായ വ്യത്യാസമില്ലാത്ത ഒരാളുമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നതാണ് കൂടുതൽ ഖൈർ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുകയാണ്. ആരൊക്കെ? ഇമാം നസായിയുടെ സുനനിൽ നമുക്ക് കാണാം, ഖതബ അബൂബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ ഫാത്തിമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ നബിയുമായുള്ള ബന്ധം ആഗ്രഹിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കുടുംബ ബന്ധം ആഗ്രഹിച്ചുകൊണ്ട് നബിയുടെ മകൾ വിവാഹം കഴിക്കുക എന്ന ശ്രേഷ്ഠത ലഭിക്കാൻ വേണ്ടി അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമയെ വിവാഹം ആലോചിച്ചു വന്നു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരോടും അവരോട് മറുപടി പറഞ്ഞു, ഇന്നഹ സഗീറ, അവൾ ചെറിയ കുട്ടിയാണ്. ഫഖതബഹ അലി, അലി ബിൻ അബി ത്വാലിബ് ഫാത്തിമയെ വിവാഹം ആലോചിച്ചു. ഫസവ്വജഹ മിൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു? അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരു പെണ്ണിന്റെ ഭർത്താവുമായുള്ള ജീവിതം കൂടുതൽ ഊഷ്മളമായി തീരാൻ, കൂടുതൽ ആ ബന്ധം നന്നായി പോകാൻ സഹായകമാകുക, പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത, അതിൽ കൂടി അവളോട് യോജിക്കുന്ന, സൗന്ദര്യത്തിലും മറ്റുമുള്ള യോജിപ്പ് നോക്കുന്നതുപോലെ, തറവാടിലുള്ള യോജിപ്പ് നോക്കുന്നതുപോലെ, പണത്തിലുള്ള യോജിപ്പ് നോക്കുന്നതുപോലെ, അതിനേക്കാൾ വലുതാണ് ദീൻ, ഈ യോജിപ്പുകൾ നോക്കുന്നതുപോലെ പ്രായത്തിലെ യോജിപ്പ് നോക്കി കഴിച്ചു കൊടുക്കുക, വിവാഹം കഴിച്ചു കൊടുക്കുക എന്നതാണ് ഖൈർ, അഫ്ദൽ അതാണ്. എന്നാൽ ഈ അഫ്ദൽ, ഈ കാര്യം ചിലപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള ഒരു ഖൈറിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നാലാകാം. അതിനുദാഹരണമാണ് ആരുടെ വിവാഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വിവാഹം. കാരണം അവിടെ ഉള്ളത് അതിനേക്കാൾ ഏറ്റവും വലിയ ഖൈറാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, നബിയേക്കാൾ നല്ല ഊഷ്മളമായ ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആരുമായിട്ടാണ് ലഭിക്കുക? അതിനേക്കാൾ വലിയ ശ്രേഷ്ഠത ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏത് വിവാഹത്തിനാണ് ലഭിക്കുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ കാര്യമാണ് അഫ്ദൽ എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് അല്ലെങ്കിൽ മുൻഗാമികൾ അവർ അഫ്ദലേ ചെയ്യൂ എന്നില്ല, അങ്ങനെ ദീനിൽ നിയമവുമില്ല. അഫ്ദൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ, അതിന്റെ താഴെ മഫ്ദൂലായ കാര്യമുണ്ടാകും, ശ്രേഷ്ഠത കുറഞ്ഞു, അതും ചിലപ്പോൾ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പുണ്യകരമായ കാര്യങ്ങളും ഈ ഉമ്മത്തിൽ നിർബന്ധമാക്കപ്പെട്ടേക്കുമോ എന്ന് പേടിച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ജയിൽ മോശമായതുകൊണ്ടാണ്. ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെട്ടേക്കുമോ എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, മുൻഗാമികൾ എപ്പോഴും അതേ ചെയ്യുമെന്നില്ല. അതുപോലെ ഒരു പെണ്ണിനെ പ്രായം കൊണ്ട് അടുത്ത പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുക എന്നതാണ് നല്ലത്, പൊതുവേ അതാണ് നല്ലത്, ശ്രേഷ്ഠം. അതേസമയം അതിനേക്കാൾ വലിയ നന്മകൾ ഒരു പക്ഷേ മുന്നിൽ വന്നാൽ ആ നന്മ കണ്ടുകൊണ്ട് പ്രായത്തിൽ വ്യത്യാസമുള്ള ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തകരാറില്ല, അതിൽ തെറ്റില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രായത്തിലുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്നത് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ യാതൊരു കുഴപ്പവുമില്ലാത്ത, അവിടെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം അതാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ നാട്ടിൽ അങ്ങനെയുള്ള വിവാഹം എന്നത് യാതൊരു കുഴപ്പവുമില്ലാത്ത സർവ്വസാധാരണമായ വിവാഹമായിരുന്നു. സഹോദരങ്ങളെ, പല കാലഘട്ടങ്ങൾ മനുഷ്യ സമൂഹത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെയല്ല കാര്യങ്ങൾ, അതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല കാര്യങ്ങൾ. ചില നാടുകളിൽ പെൺകുട്ടികളുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും, പെൺകുട്ടികളുടെ വളർച്ച, അവരുടെ ശാരീരിക വളർച്ച വളരെ വേഗത്തിലായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് പറയൂ, ഇതാ ഈ കാലത്ത് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം, അവിടെ എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം എന്നൊന്നും മനസ്സിലാക്കാതെ വിമർശിക്കുക എന്നത് എന്തു നീതിയാണ്? അതെന്ത് നീതിയാണ്? നിങ്ങളറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾ ആരൊന്നും ഉണ്ടിയിട്ടില്ല, ഒരാളും. എന്തുകൊണ്ടാണത്? എത്രയോ കാലഘട്ടങ്ങളിൽ, ഒരുപാട് നൂറ്റാണ്ടുകളിൽ അത് ആരും പ്രശ്നമായി കണ്ടിട്ടില്ല, എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമായിരുന്നു അത്, ആർക്കും പ്രശ്നമില്ലാതിരുന്ന ഒരു സംഗതി ആയിരുന്നു ഇത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതിന് മുൻപ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതിന് മുൻപ് ജുബൈർ ഇബ്നു മുത്തഅമിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതിന് മുൻപ് ജുബൈർ ഇബ്നു മുത്തഅം, അദ്ദേഹം അന്ന് മുസ്ലിമല്ല, ആദ്യകാല ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുശ്രിക്കുകളുമായുള്ള വിവാഹബന്ധം വിലക്കിയിട്ടുമില്ല. ജുബൈർ ഇബ്നു മുത്തഅം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത്, മദീന ഹിജ്റക്കൊക്കെ ശേഷമാണ് മുസ്ലിമാകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ ഉപ്പയായ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ജുബൈർ ഇബ്നു മുത്തഅമിന് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാലോചന വരുന്നത്. ചരിത്രത്തിന്റെ കിതാബുകളിൽ നബിയോട് സൗദ വിവാഹം കഴിക്കാനും ആയിഷയെ വിവാഹം കഴിക്കാനും ഉപദേശിച്ചു കൊടുക്കുന്നത് ഖൗല ബിൻതു ഹകീമാണ് എന്ന് ചരിത്രത്തിന്റെ കിതാബിൽ വന്നിട്ടുണ്ട്. ആ വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന് അങ്ങനെ ചെയ്തുകൂടെ, സൗദ വിവാഹം ചെയ്തുകൂടെ, ആയിഷ വിവാഹം ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കൊടുത്തത്. ഈ വിവാഹാലോചന വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, ജുബൈർ ഇബ്നു മുത്തഅമിന് മകനായ ജുബൈർ ഇബ്നു മുത്തഅമിന് പറഞ്ഞു വെച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജുബൈർ ഇബ്നു മുത്തഅമിന്റെ വീട്ടിലേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുകയില്ല, വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ജുബൈർ ഇബ്നു മുത്തഅമിന്റെ ഉമ്മ മുത്തഅമ ഇബ്നു അദിയുടെ ഭാര്യ ഇങ്ങോട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നമുക്ക് വിവാഹം വേണ്ടെന്ന് വെക്കാം, കാരണം വിവാഹം കഴിച്ചാൽ നിങ്ങളെ പുതിയ ദീനിലേക്ക് എന്റെ മകനെ കൂട്ടിപ്പോകും എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതോടെ ആ ബന്ധം ഒഴിവായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. നോക്കൂ, അവിടെ സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. ഇനി നമ്മുടെ നാട്ടിൽ പോലും ഒരു തലമുറ മുൻപ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഇവിടെ പ്രായമുള്ള പലർക്കും അറിയുന്ന കാര്യമാണ്, 12, 13 അല്ലെങ്കിൽ അതിനു മുമ്പും ഒക്കെ പ്രായമുള്ളവർ ഇവിടെ വിവാഹം കഴിച്ചിരുന്നു, യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ കാലത്തേക്ക് നോക്കി ഒരാൾ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ അത് കുറ്റകൃത്യമാണെന്ന് പറഞ്ഞാൽ നാളെ ഇന്നത്തെ വിവാഹത്തെക്കുറിച്ച് അങ്ങനെ പറയേണ്ടി വരും. 22 വയസ്സായി പെൺകുട്ടികളുടെ വിവാഹപ്രായം നിശ്ചയിക്കപ്പെട്ടാൽ അള്ളാഹു എല്ലാവരുടെ ഷറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അതുപോലുള്ള ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടാൽ ഒരു പെണ്ണിന് 21.99 വയസ്സായാലും വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അത് കുറ്റകൃത്യമായിരിക്കും, ശൈശവ വിവാഹമായിരിക്കും. 21.75 വയസ്സുള്ള ശിശു, പാൽപുടി മാറാത്ത ശിശുവാണ് ആ പെണ്ണ് എന്ന് ചിലപ്പോൾ ആളുകൾ പറഞ്ഞേക്കും. അത് കുറ്റകൃത്യമായി ശൈശവ വിവാഹമായിട്ടൊക്കെ ആളുകൾ പറഞ്ഞേക്കും. ഈ ആളുകൾ നിശ്ചയിക്കുന്നതിനനുസരിച്ച് അവരെയും കൊണ്ട് പിശാജ് അവരുടെ ദേഹേച്ഛകൾ ഇളകി മറിയുന്നതിനനുസരിച്ച് ജനങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ നിന്നാൽ, കാര്യങ്ങൾ കുറ്റകൃത്യമാക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹം, ഈ ഇതുപോലുള്ള വിവാഹം അവിടെ സർവ്വസാധാരണമായിരുന്നു എന്നത്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവർക്ക് വല്ല സത്യസന്ധതയും ഉണ്ടെങ്കിൽ, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, തണ്ടേടമുണ്ടെങ്കിൽ ഇതിന് മറുപടി വരട്ടെ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ, നബിയെ വിമർശിക്കാൻ, പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്തവരായിരുന്നാല് നബിയുടെ ശത്രുക്കൾ അബൂ ലഹബും അതുപോലെ ഉത്ബത്തും ഷൈബത്തും അബൂ ജഹലും ഒക്കെ, അവരിൽ ആരെങ്കിലും ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി കാണിച്ചിടാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതൊരു കുറ്റമായിട്ട് അവർ കണ്ടിട്ടില്ല. അത് സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. അത് മുസ്ലിമീങ്ങൾക്കൊരു കുറവായിരുന്നില്ല, മുശ്രിക്കുകൾക്കും കുറവായിരുന്നില്ല. അവരാരും അതൊരു കുറഞ്ഞ കാര്യമായി, ഒരു തെറ്റായി അവർ മനസ്സിലാക്കിയിരുന്നില്ല. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങളോ മുശ്രിക്കുകളോ മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾക്കറിയുമോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്തിന്റെ അവസാന കാലത്ത് ഒരു വിവാഹം ആലോചിച്ചു. ആലോചിക്കുക മാത്രം, വിവാഹം കഴിക്കുകയും ചെയ്തു. ആരെയെന്നറിയുമോ? അലി ബിൻ അബി താലിബിന്റെയും ഫാത്തിമയുടെയും മകളെ, ഉമ്മു കുൽസൂമിനെ. ആരുടെ മകളെ? അലി ബിൻ അബി താലിബിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകളായ ഉമ്മു കുൽസൂമിനെ. ഈ ഉമറാണ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമറാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു കുൽസൂമിന്റെ ഉമ്മ ഫാത്തിമ വിവാഹം ആലോചിച്ച് ചെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഫാത്തിമ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ആ ഫാത്തിമയുടെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയോട് വിവാഹം ആലോചിച്ചു. അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. വലിയ ഖൈറ അതിൽ കണ്ടു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് ആ വിവാഹത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി തനിക്ക് വിവാഹ ബന്ധം കിട്ടിയെന്നത്? നബിയുടെ വേറെ കുട്ടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ മകളാണ് ഉമ്മു കുൽസൂം എന്നതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചിരുന്നു. അതിൽ ഉമറിന് രണ്ട് മക്കളുണ്ടായി എന്ന്, ഒന്ന് സയ്യിദ് ഇബ്നു ഉമർ ബിൻ ഖത്താബ്, സയ്യിദ് ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് സയ്യിദിന്റെ സഹോദരി റുഖയ്യ. ഈ ഉമ്മു കുൽസൂമും സയ്യിദും ഒരേ ദിവസമായിരുന്നു മരണപ്പെട്ടത്. ഉമ്മയും മകനും ഒരേ ദിവസം മരണപ്പെട്ടു എന്നാണ്. ഉമറിന്റെ ഭാര്യയായ ഉമ്മു കുൽസൂമും അതുപോലെ അവരുടെ മകൻ സയ്യിദ് ഇബ്നു ഉമർ, ഉമറിന്റെ മകൻ സയ്യിദും പിൽക്കാലത്ത് ഒരേ ദിവസമാണ് മരണപ്പെട്ടത് എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. സഹോദരങ്ങളെ, മൂന്നാമത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ എന്തിനാണ്? അത് സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. മുശ്രിക്കുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ഏറ്റവും ഊഷ്മളമായ, മനോഹരമായ, സുന്ദരമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വൈവാഹിക ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ജീവിതം, അതുപോലൊരു ദാമ്പത്യ ജീവിതം, അതുപോലെ മനോഹരമായ ഒരു കുടുംബജീവിതം ആർക്ക് കാണിച്ചു തരുവാൻ സാധിക്കും? എത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചത്! എത്രയാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത്! എത്ര മനോഹരമായ സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്! ആയിഷ റളിയല്ലാഹു അൻഹയുമായി നമ്മുടെ റസൂൽ അത ഓട്ടമത്സരം നടത്തുകയാണ്, ഓടുകയാണ്. ഒരിക്കൽ നടത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. നബി പറഞ്ഞു, ഇത് അന്നത്തേക്ക് പകരമാണ്, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ ഒരു മാംസം കഷ്ണം കടിച്ചാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് വാങ്ങി അവർ ഏത് ഭാഗത്ത് കടിച്ചോ അതേ ഭാഗത്ത് കടിക്കും. അവർ വെള്ളം കുടിച്ചാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് വാങ്ങി അതേ ഭാഗത്ത് തന്റെ ചുണ്ടുകൾ വെച്ച് കുടിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാം. നബിയും അവരുമൊത്തുള്ള യാത്രകൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രക്കിടയിൽ തന്റെ കൂടാരത്തിനകത്ത് വരാൻ അവർ കാണിച്ചിരുന്ന താല്പര്യം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊരിക്കൽ നബിയോട് സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ചില ചില പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടായപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചു. നബിയെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് പറയുക, നിങ്ങൾ ദുനിയാവും അതിന്റെ സീനത്തുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല മതായ തന്ന്, നല്ല വിവാഹമോചനം ചെയ്യുമ്പോഴുള്ള വിഭവം തന്ന് നിങ്ങൾ തലാഖ് ചൊല്ലി വിട്ടയച്ചു തരാം. ഇനി അതല്ല നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും പരലോക ഭവനത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളിലെ നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല മഹത്തരമായ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, എന്ത്, നീ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു, നീ തിരക്ക് കൂട്ടണ്ട, മനടുപ്പാനോടും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ദുനിയാവ് വേണോ പോകാം, ഞാൻ നല്ല മറ്റായി തന്ന് വിട്ടയച്ചു തരാം. അതല്ല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകത്തെയുമാണോ വേണ്ടത് എങ്കിൽ നിൽക്കുക, അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഇതിനാണോ ഞാൻ എന്റെ ഉമ്മയോടും ഉപ്പയോടും കൂടിയാലോചന നടത്തേണ്ടത്, ഇതാണോ ഞാൻ കൂടിയാലോചന നടത്തേണ്ടത്, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭാര്യമാർ മുഴുവൻ അതാണ് തെരഞ്ഞെടുത്തത്. എന്തു പറയാനുണ്ട് ഈ ആളുകൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അവർക്ക് പ്രിയങ്കരനായ, അവർക്ക് പ്രിയമുള്ള മറ്റൊരു പാഠപുതുഞ്ഞാവിലുണ്ടായിട്ടില്ല. ദാമ്പത്യ ജീവിതം അതിന്റെ മനോഹാരിത അനുഭവിക്കാനോ ആസ്വദിക്കാനോ അതിനുള്ള ഭാഗ്യമില്ലാത്ത, കാലികളെക്കാളും മോശം ജീവിക്കുന്ന, മോശം ജീവിതം ജീവിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധം എങ്ങനെ തിരിച്ചറിയാനാ, എങ്ങനെ തിരിച്ചറിയാനാ? നോക്കൂ, അവരുടെ മനോഹരമായ ബന്ധം അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിലുള്ള മഹത്തരമായ മറ്റുള്ള ഹിക്മത്തുകളാണ്, യുക്തികളാണ്. അതിലൊന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിജ്ഞാനം, ഈ 9 വർഷം കൊണ്ട് അവർ പകർന്നു തന്ന വിജ്ഞാനം, അത് തുല്യതയില്ലാത്ത വിജ്ഞാനമാണ്. അവരുടെ പ്രായം അതിനവരെ സഹായിച്ചിട്ടുണ്ട്. അറബിയിൽ പൊതുവെ പറയുന്ന ഒരു ചൊല്ലാണ്, അൽ ഇൽമു ഫിസ്സിഗർ കനക്ഷി ഫിൽ ഹജർ. ചെറുപ്രായത്തിലെ വിജ്ഞാനം എന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്, അത്രയും അവിടെ ഉറച്ചിട്ടുണ്ടാവും, മാഞ്ഞു പോകാതെ മറന്നു പോകാതെ നിലനിൽക്കും. അങ്ങനെയാണ് പൊതുവെ ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുക എന്നത് വലിയ തൗഫീഖ്. ആ പ്രായം ഉപയോഗപ്പെടുത്തി അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പ്രായത്തിനാണ് ആയിഷ റളിയല്ലാഹു അൻഹ പഠിച്ചത്. അതുകൊണ്ട് പ്രായമേറിയ സ്ത്രീകളെക്കാൾ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പഠിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുപോലെ വിജ്ഞാനം നമുക്ക് പകർന്നു തന്നിട്ടുള്ള മറ്റാരാണുള്ളത്? അതുകൊണ്ടാണ് ഇമാം അസ്-സുഹരി റഹിമഹുല്ലാ അദ്ദേഹം എന്താണ് പറഞ്ഞത്, ലൗ ജുമിഅ ഇൽമു ആയിഷ ഇബ്നു ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറയുക, ലൗ ജുമിഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനം ബാക്കി നബിയുടെ ഭാര്യമാരായ മുഅ്മിനുകളുടെ ഉമ്മമാരുടെ മുഴുവൻ വിജ്ഞാനത്തിലേക്ക് ചേർത്തു വെച്ചാൽ, ഇത് രണ്ടും തട്ടിച്ചു നോക്കിയാൽ, അല്ല വഇൽമി ജമീഇ നിസ മുഴുവൻ സ്ത്രീകളുടെ അറിയുമായി ആയിഷ റളിയല്ലാഹുവിന്റെ നമ്മുടെ ഉമ്മയുടെ വിജ്ഞാനം തട്ടിച്ചു നോക്കിയാൽ, ലകാന ഇൽമു ആയിഷത അഫ്ദൽ, ആയിഷ റളിയല്ലാഹുവിന്റെ വിജ്ഞാനമാണ് ആയിരിക്കും ശ്രേഷ്ഠമായ വിജ്ഞാനം. അത്താ ഇബ്നു അബി റബാഹ് മറ്റൊരു താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, കാനത് ആയിഷത്തു അഫ്ഖഹ നിസ വഅഅലമ الناس, കാനത് ആയിഷ അഫ്ഖഹ الناس വഅഅലമ الناس വഅഹ്സന الناس റഅയൻ ഫിൽ ആമ്മ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ജനങ്ങളിൽ ഏറ്റവും വിജ്ഞാനം ഉണ്ടായത്, ഏറ്റവും ഫിഖ് ഉണ്ടായിരുന്ന വ്യക്തി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരിൽ ഏറ്റവും അറിവുണ്ടായിരുന്ന, പൊതുവിഷയങ്ങളിൽ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിരുന്ന ആൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. എത്ര ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്തിട്ടുള്ളത്! ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത 7 സഹാബിമാർ, 6 പേരും പുരുഷന്മാരാണ്, ഒരാളാണ് വനിത, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ഈ വിജ്ഞാനം അവരിലൂടെ സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചു. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ വിവാഹം ചെയ്യാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവർ പറയുന്ന ഉദ്ദേശം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഉദ്ദേശമാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭരണാധികാരിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ എത്ര വിവാഹം ചെയ്യാൻ സാധിക്കും, എത്ര വിവാഹം ചെയ്യാൻ സാധിക്കും, ഇതിനേക്കാൾ എത്ര കന്യകകളെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കും, ഇതിനേക്കാൾ അത്രയധികം സാധിക്കും, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. ഇതാണ് പ്രിയമുള്ളവരെ അഞ്ചാമത്തെ കാര്യം, അവരുടെ വിജ്ഞാനം. അത് ഈ ഉമ്മത്തിന് നൽകിയ നമ്മുടെ ദീന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ എത്രയോ ഹദീസുകൾക്ക് മുകളിലാണ് നിലകൊള്ളുന്നത്. ആ ഹദീസുകൾ ഇല്ലെങ്കിൽ ദീനിലെ പല വിജ്ഞാനങ്ങളുമില്ല, പല അടിത്തറകളുമില്ല. അത് ഇങ്ങനെ ഈ രൂപത്തിൽ സംരക്ഷിക്കപ്പെടാൻ കാരണം ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തതുകൊണ്ട്. ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണത്? പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ പേരിൽ വിമർശിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ, അവൻ ആരാ? അവന്റെ സ്ഥിതി എന്താ? അവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള ഇലാഹുകളെ സ്ഥാപിച്ചവനോ? ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനോടൊപ്പം താൻ കൈകൊണ്ട് കൊത്തിവെച്ചവയെ വിളിച്ചു തേടുന്നവനോ? അതല്ല, ധാരാളം നബിമാരെ കൊന്നുകളഞ്ഞ്, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിച്ച, ഉസൈർ അള്ളാഹുവിന്റെ സന്താനമാണെന്ന് പറഞ്ഞ യഹൂദിയോ? അതല്ല, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് വാദിച്ചവനോ? ആരാണ്? അവന്റെ കിതാബുകളിൽ അതാ നബിമാരുടെ പഴയകാല സാലിഹികളായ അവരുടെ ചരിത്ര പുരുഷന്മാരുടെ കഥകളതാ, ഇതുപോലുള്ള വിവാഹങ്ങളതാ അവരുടെ കിതാബുകളിൽ. എന്തു പറയും, എന്തു ചെയ്യും? പിന്നെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് വിമർശിക്കുന്നവൻ? നിരീശ്വരവാദിയോ, മതനിഷേധിയോ, തന്റെ പൂർവ്വപിതാവ് ഒരു കുരങ്ങനാണെന്ന് വിശ്വസിച്ച് നടക്കുന്നവനോ? അതല്ല, ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോ ഈ ദുനിയാവ് മുഴുവൻ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവനോ? ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരു മൊട്ടുസൂചി ഉണ്ടായത് നീ ഒന്ന് കാണിച്ചത്, ഒരു മൊട്ടുസൂചി ഉണ്ടായത് ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആകാശഭൂമികൾ, ഈ ആകാശഗോളങ്ങൾ, ഈ പ്രപഞ്ചവും, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും, ഈ പുഴകളും സമുദ്രങ്ങളും വൃക്ഷങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം, മനുഷ്യർ അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ, അവരുടെ മിടിക്കുന്ന ഹൃദയം, അവരുടെ വികാര വിചാരങ്ങൾ, ചിന്തകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവർ രചിക്കുന്ന എഴുത്തുകൾ, അവരുടെ സംഭാഷണ, ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്ന പടുവിഡ്ഢിയായ നിരീശ്വരവാദി അവനാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിവാഹം? വിവാഹത്തിന്റെ പ്രായം പോകട്ടെ, വിവാഹത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്തിനാണ് വിവാഹം? അങ്ങനെ ഏർപ്പാടിന്റെ ആവശ്യമില്ലല്ലോ. അല്ലേ, മൃഗങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? മൃഗങ്ങൾക്കിടയിൽ ആരാധനാലയമുണ്ടോ എന്ന് നിരീശ്വരവാദികൾ ചോദിക്കാറുണ്ട്. അതെ, മൃഗങ്ങൾ തുണിയെടുക്കാറില്ല. നീ അങ്ങനെയാണോ റോഡിലൂടെ നടക്കാറുള്ളത്? മൃഗങ്ങൾ വിവാഹം കഴിക്കാറില്ല. നീ അതാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്ത് വിവാഹമാണ് അവർക്കുള്ളത്? അല്ല, വിവാഹത്തിന് പ്രായം പോകട്ടെ, വിവാഹത്തിന് ആണും പെണ്ണും തന്നെ വേണം, ഈ കൗമിന് വേണ്ടല്ലോ, ആണും പെണ്ണും തന്നെ വേണം. പോട്ടെ, മനുഷ്യൻ വേണോ വിവാഹത്തിനും ലൈംഗിക ബന്ധത്തിനും? നിരീശ്വരവാദിയുടെ കണ്ണിൽ രക്തബന്ധുക്കളും അല്ലാത്തവരും തമ്മിൽ നിരീശ്വരവാദികൾക്കിടയിൽ ഈ കാര്യത്തിൽ എന്ത് വ്യത്യാസമുണ്ട്? കൂടുതൽ ഞാൻ പറയുന്നില്ല, നമ്മുടെ നാവോ ഈ മജ്‌ലിസ് അതിന് യോജിക്കുകയില്ല. നിരീശ്വരവാദികളുടെ ദീൻ പ്രകാരം വിവാഹബന്ധത്തിനോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോ രക്തബന്ധമുള്ളവരോ അല്ലാത്തവരും തമ്മിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഏത് നിയമമാണ് അവരെ നയിക്കാനുള്ളത്? എന്ത് വ്യവസ്ഥയാണ് അവരുടെ മുന്നിലുള്ളത്? യാതൊന്നുമില്ല, ഒന്നുമില്ല. ഇവനാണോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം, അതേക്കുറിച്ച് നിന്റെ വിമർശനം ശരിയായാൽ, ഒരിക്കലും ശരിയല്ല, അത് ശരിയായാൽ കുരങ്ങെന്നാണ് മനുഷ്യനുണ്ടായത് എന്നതിന്റെ വാദം അതുകൊണ്ട് ശരിയാവോ? പൊട്ടിത്തെറിയിലൂടെ ആകാശഭൂമിയും ഉണ്ടായി എന്ന വാദം ശരിയാകുമോ? അപ്പൊ നോക്ക്, ആരാണിത് പറയുന്നത് എന്ന് ചിന്തിക്കുക. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, അവസാനത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളിൽ വന്ന ഒരു കാര്യമാണോ, ആർക്കു വേണ്ടിയും അതിനെ നിഷേധിക്കേണ്ട കാര്യം മുസ്ലിമീങ്ങൾക്കില്ല. ചില വിവരദോഷികൾ പലപ്പോഴും ആരുടെയോ കൈയടിക്കുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ തള്ളി പറയുന്നവർ, അവർ ഇതുപോലുള്ള കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് കാണാം. കേരളത്തിലെ ഒരാള് വല്ലാതെ കഷ്ടപ്പെട്ട് പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിക്കുമ്പോൾ പ്രായം 18 വയസ്സായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സഹിഹായ ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം പറയുന്ന ഹദീസ്. ആർക്കുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? ഇങ്ങനെ ദീനിനെ മറ്റാർക്കെങ്കിലും വേണ്ടി തള്ളാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ നിഫാഖിന്റെ ആളുകൾക്ക് ഈ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. നിഫാഖ് പലപ്പോഴും വെളിപ്പെട്ട നാവാണ് ആ നാവ്. ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളെയും തള്ളി പറയുന്ന, മുസ്ലിമീങ്ങളുടെ എതിർപക്ഷത്ത് പലപ്പോഴും നിലകൊള്ളുന്ന ഇതുപോലുള്ള ആളുകൾ ഇസ്ലാമിന് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. സഹീഹായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട കാര്യമാണോ, മുസ്ലിമീങ്ങൾക്കത് നിഷേധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിലൊരു ഒരു പുഴുക്കുത്തും ഒരു കറയും കണ്ടെത്താൻ ഒരാൾക്ക്, ബുദ്ധിയുള്ള ഒരാൾക്ക് സാധിക്കില്ല, ബുദ്ധിയുള്ളവർക്ക് സാധിക്കുകയില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. ഹദീസുകളെ ഈ ആളുകൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. ഖുർആനും തള്ളുമോ? ഖുർആനും തള്ളുമോ? ഖുർആൻ ഏതാ? സൂറത്തു തലാഖിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് തലാഖിനെ കുറിച്ച്. തലാഖ് സംഭവിച്ച, വിവാഹമോചനം സംഭവിച്ചാൽ സ്ത്രീകളുടെ ഇദ്ദ, നമുക്കറിയാം ഹൈദുള്ള ആർത്തവകാരികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആർത്തവമാണ് അവരുടെ ഇദ്ദ. അള്ളാഹു പറയുക വല്ലാഇ യഇസ്ന മിനൽ മഹീദ് മിൻ നിസാഇക്കും ഇൻ ഇർതബ്തും. ഹൈദു നിലച്ച പ്രായമേറിയ സ്ത്രീകൾ, അവർ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ ഫഇദ്ദതുഹുന്ന തലാസത്തു അഷ്ഹുർ, അവരുടെ ഇദ്ദ മൂന്ന് മാസമാണ്. കാരണം അവരുടെ ആർത്തവം കണക്കാക്കാൻ സാധിക്കില്ല, ആർത്തവം നിലച്ചു. അള്ളാഹു പറയണം വല്ലാഇ ലം യഹിദ്ന, ആർത്തവം വന്നിട്ടില്ലാത്ത പെൺകുട്ടികളുടേതും ഇദ്ദാദാൻ. അവർ വിവാഹം ചെയ്യപ്പെടുക മാത്രമല്ല വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പെൺകുട്ടികളെല്ലാം വിവാഹം കഴിപ്പിച്ചേ പറ്റൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അവരൊക്കെ വിവാഹമോചനം അതിനുശേഷം ചെയ്തേ പറ്റൂ എന്നാണ് അതിന്റെ അർത്ഥം അല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് എന്നതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസുകളൊക്കെ തള്ളാൻ നടക്കുന്ന ആളുകൾ ഖുർആൻ തള്ളുമോ? ഇതുപോലെ ആവും. ദീനിന്റെ പേരിൽ അതിലില്ലാത്തത് ഒരുത്തൻ പറയാൻ മെനക്കെട്ടാൽ അവൻ പലതും പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ചെറിയ ഏതെങ്കിലും കുഴിയിൽ കാലിടറി വീഴുന്നത് പേടിച്ചിട്ടായിരിക്കും തള്ളുന്നത്, അതിനേക്കാൾ വലിയ പടുകുഴിയിലായിട്ടും ആയിരിക്കും പോയി ചാടുക. അങ്ങനെയാണ് സഹോദരൻ, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. നമ്മൾ ആരും ഇതിനെ സംരക്ഷിക്കാൻ ഇല്ലെങ്കിലും അള്ളാഹു ഇത് വിജയിപ്പിക്കും. നമ്മൾ ഹക്കിനെ തള്ളി പറഞ്ഞ് ദീനിനുള്ളതിനെ വലിച്ചെറിഞ്ഞ് ഈ ദീനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. നിന്നാവശ്യമില്ല ഈ ദീനിന്, നിന്നെ ഈ ദീനിന് ആവശ്യമില്ല, നിനക്കാണ് ഈ ദീനാവശ്യം. നിനക്ക് ഈ ദീൻ ആവശ്യമുണ്ട്, ഇസ്ലാമിന് നിന്നാവശ്യമില്ല, പക്ഷേ നിനക്ക് ഇസ്ലാം ആവശ്യമുണ്ട്. നീ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കും, അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കും. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം തലാഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തലയിട്ട് വീഴുന്ന, ബോധം പോകുന്ന ആളുകളെ പോലെയാണ് പലരുടെയും പെരുമാറ്റം. വിവാഹം, ഈ ചെറിയ പ്രായത്തിൽ ആ പെണ്ണിന്റെ വിവാഹം കഴിഞ്ഞു, അവൻ പറയുന്നത് കേട്ടാ വിചാരിക്കും പിറ്റേന്നോള് മരിച്ചുപോഴും എന്ന്, വിവാഹത്തോടെ ജീവിതം കഴിഞ്ഞു. തലാഖ് വിവാഹമോചനം ചെയ്യപ്പെട്ടു കേട്ടാ വിചാരിക്കും അതോടെ അവൾ മരിച്ചുപോയി, അതോടെ ജീവിതം തീർന്നു. ഇല്ല, വിവാഹത്തിന് ശേഷവും ജീവിതമുണ്ട്. ഇനി ഒരാൾ വിവാഹമോചനം എന്തെങ്കിലും കാരണവശാൽ സംഭവിച്ചു പോയി, അതിനുശേഷവും ജീവിതമുണ്ട്, അതിനുശേഷവും ജീവിതമുണ്ട്. യുഗ്നില്ലാഹു കുല്ല മിൻ സഅത്തി എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു ഇരു കൂട്ടർക്കും രണ്ടു കൂട്ടർക്കും അവന്റെ വിശാലമായ അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയേക്കും. അതിനുശേഷവും ജീവിതമുണ്ടാകും, അതിനുശേഷവും മുമ്പില്ലാത്ത ഖൈർ ചിലപ്പോൾ ഉണ്ടാകും. ഇതൊന്നും ഈ ആളുകൾക്ക് ദഹിക്കുകയില്ല. അവരെ ഒപ്പിക്കാൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ ഏഴ് കാര്യങ്ങൾ പ്രിയമുള്ളവരെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതുപോലെ മാതൃകയായ ഒരു ജീവിതം, അതുപോലെ സുന്ദരമായ ഒരു ജീവിതം മറ്റൊന്നില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അള്ളാഹു ആ നബിയെ പിൻപറ്റാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ചെന്നു ചേരാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته.